ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിഷിതകുമാരി. പ്രധാന വാർത്തകൾ. യുവജനങ്ങൾക്ക് സ്വദേശത്തും വിദേശത്തും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാൻ ഗവൺമെന്റ് ശ്രമിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ ജില്ലകളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പോലീസ് മന്ദിരങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാംഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണം വൈകിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പ് സൂപ്പർ സിക്സിലെത്തിയ ഇന്ത്യ ഇന്ന് അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ന്യൂസിലാന്റിനെ നേരിടും. വാർത്തകൾ വിശദമായി. യുവജനങ്ങൾക്ക് സ്വദേശത്തും വിദേശത്തും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാൻ ഗവൺമെന്റ് ശ്രമിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നിരവധി രാജ്യങ്ങളുമായി ഇന്ത്യ ഒപ്പുവച്ച വ്യാപാര ഗതാഗത കരാറുകൾ ഒട്ടേറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ന്യൂഡൽഹിയിൽ 18-ാമത് റോസ്ഗാർ മേളയിൽ 61,000 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ഓൺലൈനിൽ നൽകുകയായിരുന്നു പ്രധാനമന്ത്രി. നിരവധി ഗവൺമെന്റ് കമ്പനികളുടെ വളർച്ചയിൽ യുവജനങ്ങളുടെ പങ്ക് നിർണായകമാണ്. യുവജനങ്ങളിൽ നൈപുണ്യം വളർത്താനും ജോലിക്ക് അവസരമൊരുക്കാനും സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്നതിനും ഗവൺമെന്റ് പ്രതിബദ്ധമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ ഉദ്ദേശ്യത്തോടെയാണ് റോസ്ഗാർ മേളകൾ ആരംഭിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ ഗാനമായി ജനഗണമനയും ദേശീയ ഗീതമായി വന്ദേമാതരവും അംഗീകരിച്ച ജനുവരി 24 തന്നെ റോസ്ഗാർ മേള ഒരുക്കിയത് ഭരണഘടനയോട് യുവജനങ്ങൾ പുലർത്തേണ്ട കർത്തവ്യത്തെ ഓർമ്മിപ്പിക്കുന്നതായും നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. നിയമന കത്തുകൾ രാഷ്ട്രനിർമ്മാണത്തിന് ക്ഷണപത്രമാണെന്നും വികസിത ഭാരത ലക്ഷ്യത്തിലേക്ക് സങ്കല്പപത്രമാണെന്നും പ്രധാനമന്ത്രി വിശദീകരിച്ചു. 10 വർഷം കൊണ്ട് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം ഇരട്ടിയാക്കിയ ലോകത്തെ ഒരേയൊരു സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടേതാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ 100-ലേറെ രാജ്യങ്ങൾ ഇന്ത്യയിൽ നേരിട്ട് നിക്ഷേപിച്ചിട്ടുണ്ടെന്നും നരേന്ദ്രമോദി വെളിപ്പെടുത്തി. റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരം പള്ളിപ്പുറം CRPF ക്യാമ്പിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 271 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് കൈമാറി. തുടർന്ന് നിയമനം ലഭിച്ചവരുമായി സുരേഷ് ഗോപി സംവദിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശ് രൂപീകരണ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ആശംസ നേർന്നു. ഇന്ത്യയുടെ വികസനയാത്രയിലെ ശക്തിസ്തംഭമാണ് യുപിയുടെ പാരമ്പര്യവും സംസ്കാരവുമെന്ന് രാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും വിലമതിക്കാനാവാത്ത സംഭാവനകൾ ഉത്തർപ്രദേശ് നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രിയും സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ബീഹാർ മുൻ മുഖ്യമന്ത്രിയും പ്രമുഖ രാഷ്ട്രീയ നേതാവുമായിരുന്ന ജനനായക് കർപ്പൂരി താക്കൂറിന്റെ ജന്മവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്മരണാഞ്ജലി അർപ്പിച്ചു. തികഞ്ഞ ജനനായകനായിരുന്നു കർപ്പൂരി ഠാക്കൂർ എന്ന് സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ച ഉപരാഷ്ട്രപതി അദ്ദേഹത്തിന്റെ ലാളിത്യവും സമഗ്രതയും പ്രതിബദ്ധതയും അനുസ്മരിച്ചു. സമൂഹത്തിലെ ചൂഷിതരുടെയും പിന്നാക്കക്കാരുടെയും ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായി കർപ്പൂരി താക്കൂർ നൽകിയ സംഭാവനകളെ പ്രധാനമന്ത്രി സമൂഹമാധ്യമ പോസ്റ്റിൽ അനുസ്മരിച്ചു. ഇന്ന് ദേശീയ ബാലികാ ദിനം. സുസ്ഥിര ഭാവിക്കായി പെൺകുട്ടികളെ ശാക്തീകരിക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. പെൺകുട്ടികളുടെ അവകാശങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം, പോഷകാഹാരം, ക്ഷേമം എന്നിവ ഉയർത്തിക്കാട്ടുന്നതിനായാണ് എല്ലാ വർഷവും ജനുവരി 24 ദേശീയ ബാലികാ ദിനമായി ആഘോഷിക്കുന്നത്. 2008 വനിതാ ശിശു വികസന മന്ത്രാലയം ആരംഭിച്ച ഈ ദിനാചരണം ലിംഗവിവേചനത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും തുല്യ അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്നു. കേരള പോലീസിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പോലീസ് മന്ദിരങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു. പുതുതായി നിർമ്മിക്കുന്ന ഏതാനും കെട്ടിടങ്ങൾക്ക് അദ്ദേഹം തറക്കല്ലിടുകയും ചെയ്തു. തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിലെ ചടങ്ങിൽ കേരള റെയിൽവേ പോലീസിന്റെ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ റെയിൽ മൈത്രി അദ്ദേഹം പുറത്തിറക്കി. തിരുവനന്തപുരം കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനും മുഖ്യമന്ത്രി തറക്കല്ലിട്ടു. പോലീസ് സേനയുടെ പ്രൊഫഷണൽ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും സേനയെ ആധുനികവൽക്കരിക്കുന്നതിനുമായി തലശ്ശേരി സബ് ഡിവിഷണൽ പോലീസ് ഓഫീസിൽ സജ്ജമാക്കിയ അത്യാധുനിക നോളജ് റിപ്പോസിറ്ററി സെന്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വിജ്ഞാന കേന്ദ്രം ഒരുക്കിയത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
പോലീസുകാരുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനും കൃത്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാനും പ്രൊഫഷണൽ വികസനത്തിനും ഗവേഷണത്തിനും പരിശീലനത്തിനുമുള്ള സൌകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിയമപുസ്തകങ്ങൾ, മാനുവലുകൾ, ഗവേഷണ പ്രബന്ധങ്ങൾ, പ്രധാന കേസുകളുടെ പഠനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി വിപുലമായ വിവരശേഖരണമാണ് സജ്ജമാക്കിയിട്ടുള്ളത്. നിയമപരമായ മാനുവലുകൾക്കും പോലീസ് നടപടിക്രമങ്ങൾക്കുമായി പ്രത്യേക ലൈബ്രറി വിഭാഗവും പഴയ കേസുകൾ പഠിക്കാനും പുതിയ പ്രതിരോധ തന്ത്രങ്ങൾ രൂപീകരിക്കാനും സഹായിക്കുന്ന റിസർച്ച് ആൻഡ് റഫറൻസ് വിഭാഗവും കേന്ദ്രത്തിന്റെ പ്രത്യേകതയാണ്. പരിശീലന മൊഡ്യൂളുകൾ, റഫറൻസ് ഗൈഡുകൾ, വർക്ക്ഷോപ്പുകൾക്കും ചർച്ചകൾക്കുമായി പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള സ്ഥലങ്ങൾ എന്നിവയും സെന്ററിലുണ്ട്.
വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാവും. വിഴിഞ്ഞത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാക്കാനാണ് ശ്രമമെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു. തുറമുഖത്ത് നിന്ന് ഇറക്കുമതിയും കയറ്റുമതിയും സാധ്യമാക്കുന്ന എക്സിം കാർഗോ സേവനങ്ങളുടെയും ദേശീയപാത ബൈപ്പാസിലേക്ക് നിർമ്മിച്ച പുതിയ പോർട്ട് റോഡിന്റെയും ഉദ്ഘാടനവും ചടങ്ങിനോടനുബന്ധിച്ച് നടത്തും. ഏതാണ്ട് 10,000 കോടി രൂപ നിക്ഷേപത്തോടെ വികസന പദ്ധതി പൂർത്തിയാകുമ്പോൾ തുറമുഖത്തിന്റെ വാർഷിക ശേഷി ഉയരും. നാലാമത് ദേശീയ ഊർജ്ജ വാരാചരണം ഈ മാസം 27 മുതൽ 30 വരെ ഗോവയിൽ നടത്തും. ഊർജ്ജ സുരക്ഷ, സാമ്പത്തിക വളർച്ച, സുസ്ഥിരത എന്നിവയിൽ ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് വാരാചരണം പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ന്യൂഡൽഹിയിൽ പറഞ്ഞു. 4 ദിവസത്തെ പരിപാടിയിൽ 75,000 പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. പട്ടികയിന്മേൽ പരാതികൾ ഈ മാസം 30 വരെ സമർപ്പിക്കാം. കരട് SAR റോളിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ടവരും പുതിയ അപേക്ഷകരും ഫോം 6 ഉപയോഗിച്ച് അപേക്ഷിക്കണം. വിദേശ വോട്ടർമാർ ഫോം 6A സമർപ്പിക്കണം. അന്തിമ SAR വോട്ടർ പട്ടിക അടുത്ത മാസം 21 പ്രസിദ്ധീകരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11. പരിപാടിയുടെ 130-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും ശൃംഖലകളിൽ പരിപാടി തത്സമയം ലഭ്യമാകും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കെ റെയിലിന് പകരമായി കൊണ്ടുവരുന്ന ഹൈസ്പീഡ് ട്രെയിനുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം 15 ദിവസത്തിനകം റെയിൽവേ നടത്തുമെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ അറിയിച്ചു. തിരുവനന്തപുരം കണ്ണൂർ പാതയിൽ മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗത്തിൽ ട്രെയിൻ സർവീസ് നടത്താനാണ് ലക്ഷ്യമിടുന്നത്. 86,000 കോടി രൂപയാണ് പാതയുടെ ചെലവ് കണക്കാക്കുന്നത്. ഇതിന്റെ വിശദ പദ്ധതി റിപ്പോർട്ട് 9 മാസത്തിനകം പൂർത്തിയാക്കുമെന്നും ഇ ശ്രീധരൻ മലപ്പുറത്ത് അറിയിച്ചു. ഇതിനായി പൊന്നാനിയിൽ ഓഫീസ് സജ്ജമാക്കും. ശബരിമല സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയത്തിൽ പ്രതിഷേധിച്ച് ഈ മാസം 27 സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കലക്ടറേറ്റുകളിലേക്കും കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് കണ്ടെത്തി അത് വീണ്ടെടുക്കുന്നില്ലെങ്കിൽ കേസിന്റെ തെളിവിനെ സാരമായി ബാധിക്കുമെന്നും അദ്ദേഹം കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് ഗുരുതര വീഴ്ചയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇത് പ്രതികൾക്ക് ജാമ്യത്തിന് അവസരമൊരുക്കിയെന്നും SIT മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വലിയ സമ്മർദ്ദമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കുറ്റവാളികൾ പുറത്തിറങ്ങിയാൽ തെളിവ് നശിപ്പിക്കുമെന്നും കേസിൽ സോണിയാഗാന്ധിയുടെ അറസ്റ്റ് വേണമെന്ന ആവശ്യം വിവരക്കേടാണെന്നും പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. നാടകപ്രവർത്തകനും ഗാനരചയിതാവുമായ KV വിജേഷ് അന്തരിച്ചു. എറണാകുളം തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ നാടക പരിശീലനത്തിനിടെ കുഴഞ്ഞുവീണാണ് 49-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. നാടകരചയിതാവ്, സംവിധായകൻ, അഭിനയ പരിശീലകൻ, ഗാനരചയിതാവ് എന്നീ നിലകളിൽ ശ്രദ്ധേയനായിരുന്നു കോഴിക്കോട് സ്വദേശിയായ വിജേഷ്. തകരച്ചെണ്ടയിലെ കുഞ്ഞുകുഞ്ഞു പക്ഷി, നിങ്ങളെ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ, ഈ പെരുത്ത ഭൂമിയിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഭൂമിയുണ്ട് തുടങ്ങി മലയാളികൾക്ക് സുപരിചിതമായ നിരവധി നാടകഗാനങ്ങളുടെ രചയിതാവ് കൂടിയാണ് അദ്ദേഹം. തകരച്ചെണ്ട എന്ന ചിത്രത്തിൽ പാട്ടെഴുതിയാണ് വിജേഷ് ആദ്യമായി സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. Under-19 ക്രിക്കറ്റ് ലോകകപ്പ് സൂപ്പർ സിക്സിലെത്തിയ ഇന്ത്യ ഇന്ന് അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ന്യൂസിലൻഡിനെ നേരിടും. 1:00 ബുലാവോയിലാണ് മത്സരം. നേരത്തെ 2 മത്സരങ്ങളും മഴ നിയമപ്രകാരം ഇന്ത്യ ജയിച്ചിരുന്നു. അഖിലേന്ത്യാ പോലീസ് ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ കേരള വനിതാ പോലീസ് ടീം ചാമ്പ്യന്മാരായി. സിലിഗുഡിയിലെ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ടീം 2-ാം സ്ഥാനവും നേടി. തിരുവനന്തപുരത്ത് വൻ ലഹരിവേട്ടയിൽ പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് 150 ഗ്രാമിലേറെ MDMA, എക്സൈസ് നാർക്കോട്ടിക് സ്ക്വാഡ് പിടികൂടി. ഇരുചക്രവാഹനത്തിൽ MDMA എത്തിച്ച നന്ദു, നന്ദഹരി എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. കണ്ണൂർ പയ്യന്നൂരിലെ CPIM MLA TA മധുസൂദനെതിരെ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ ജില്ലാ നേതൃത്വം തള്ളി. പാർട്ടിയിൽ അതത് കാലഘട്ടത്തിൽ ഉയർന്നുവരുന്ന ആക്ഷേപങ്ങളിൽ ആവശ്യമായ സംഘടനാ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. 8 മാസം മുൻപ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തെറ്റുപറ്റിയതായി കുഞ്ഞികൃഷ്ണൻ സമ്മതിച്ചിരുന്നുവെന്നും ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അറിയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ 3-ാമത്തെ ലൈംഗിക പീഡന കേസിന്റെ ജാമ്യാപേക്ഷയിൽ വിധിപ്രഖ്യാപനം ഈ മാസം 28 മാറ്റി. പ്രതിഭാഗം ഹാജരാക്കിയ വോയിസ് ക്ലിപ്പ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കണക്കിലെടുത്താണ് പത്തനംതിട്ട സെഷൻസ് കോടതി വിധി പ്രഖ്യാപനം മാറ്റിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യുവജനങ്ങൾക്ക് സ്വദേശത്തും വിദേശത്തും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാൻ ഗവൺമെന്റ് ശ്രമിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ ജില്ലകളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പോലീസ് മന്ദിരങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2-ാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണം വൈകിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. Under-19 ക്രിക്കറ്റ് ലോകകപ്പ് സൂപ്പർ സിക്സിലെത്തിയ ഇന്ത്യ ഇന്ന് അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ന്യൂസിലൻഡിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. We'll be right back.